ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണനെ കൊണ്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണനെ കൊണ്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണനെ കൊണ്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളോട് കർണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കർണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ വസ്താറു ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സദാവേ നിനക്ക് സ്തുതി, പാപികളോട് കർണ ചെയ്യുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം പറയണമേ, നിന്റെ ദുർവിധ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾ സംഘടിച്ചുള്ള അപ്പം തരണമേ, കടക്കാരോട് ഞങ്ങൾ ചുമതുപോലെ കടങ്ങളും പാപം നിങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുത്, എന്റെ അഭിമുഖം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജു ശക്തി മുഖത്തുവും അറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ വൈദ്യഫലമായ നമ്മുടെ കർത്താവായിട്ട് വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഇതുപോലെ അറിയാമേ, നമ്മുടെ ആന്റി അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴപ്പോഴും പണ സമയത്തിലും ചെയ്തുകൊണ്ട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. അന്യഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൽ ദിവസത്തിൽ നിന്റെ ക്രിസ്തുവിന്റെ പുത്രനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ ആസനത്ത് മരിച്ച് നോക്കി പറഞ്ഞ മരിച്ചു കൊറിയുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ കടിനി അവരെ പാർപ്പിക്കണമേ. ഒന്നിലും വരുന്നവരും മരിച്ചു വാക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന ശരീരങ്ങൾ ആപ്പാക്കണം. ശരിയായിട്ട് ഒഴിച്ചു പറയും മാറാക്കണമേ. ആമീൻ. പറയുന്നു ഞങ്ങളോട് കർണിണ്ടാകണമേ. കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മയപ്പെടുവാനായിട്ട് ചില സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ മക്കൾ ഇറക്കി കൊണ്ടുപോകും ഞങ്ങളോട് കർണി ചെയ്യണമേ. ആമീൻ. പരലോകാധീവമായ കർത്താവേ, നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അവിടെ ഞങ്ങളോട് കൂടെ ഉണ്ടാവണമേ. ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചറിയാണ്ടത്തോളം ഞങ്ങളെ സഹായിക്കണമേ. ഓരോ നിമിഷവും ഓരോ ആഴ്ചയും ഞങ്ങൾക്ക് ഒരു നിശ്ചിത സ്ഥലങ്ങളിൽ നിന്ന് കൂടി നിന്നെ മഹത്വപ്പെടുത്തുവാനും അങ്ങനെ സ്തുതിപ്പാനും അങ്ങയുടെ പരിപാടിയിൽ പഠിക്കാനും ധ്യാനിപ്പാനും ഒക്കെ തന്ന അവസരത്തെ ആഘോഷിക്കുന്നു. ഞങ്ങളെ അവരെ സഹായിക്കാനറിയുന്നേ. ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വാക്കുകളും ചിന്തകളും ഒക്കെയും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉപയോഗമാവേണ്ടപ്പോൾ സഹായിക്കണമേ. എന്റെ വചനത്തിന്റെ പോലുള്ള തിരിച്ചറിയാണ്ടക്കാനുള്ള ബുദ്ധിയും കഴിവൊന്നും ഞങ്ങൾക്കില്ല എങ്കിലും ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ ശരണപ്പെടുമ്പോൾ ഏതറിവില്ലാത്തവനെയും ആത്മീയ അറിവോട് നടക്കുന്ന പിതാവാകുന്നതാണ്. അക്ഷരജ്ഞാനോ വിദ്യാഭ്യാസവുമായിരുന്ന മുഖവന്മാർക്ക് ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം വിജ്ഞാനികളാക്കി തീർത്ത അമ്മയുടെ ആ ശ്രദ്ധയും താല്പര്യവും അനുഗ്രഹങ്ങളും ഒക്കെ ഞങ്ങളിൽ പണ്ടക്കൊണ്ട് സഹായിക്കണമേ. ദീപിക ശുശ്രൂഷയായിട്ട് കരുതുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. നമ്മുടെ ശരീരം കൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ആത്മാവുകൊണ്ടും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി അങ്ങോട്ട് പാസം പണ്ടക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പുറകോട് ക്ഷമിക്കണമേ, ഞങ്ങളെ കൊടുക്കണമേ, പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന ത്രിവേണിയെയും ഭദ്രാസനത്തിലെ ചുമതലക്കാരെയും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വ്യക്തിജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുവാനും അത് ഞങ്ങളുടെ വ്യക്തിജീവിതത്തെ കൂടുതൽ പ്രകാശപൂർണ്ണതയിലേക്ക് വളർത്തുവാനും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെ എന്റെ പിതാവിനെയും പരിശുദ്ധമാണെന്ന് ഒന്നാളെ തിരിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ നന്ദി. പ്രിയരുടെ ദൈവത്തിന്റെ വലിയൊരു ആവർത്തന മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ജോഹന്നാന്റെ ലേഖനത്തിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാം ലേഖനം, ഒന്നാം ലേഖനത്തിന്റെ ഒന്നാമധ്യായം നമ്മൾ രണ്ടു മൂന്ന് ആഴ്ചകളായിട്ട് നമ്മൾ തീർച്ചയുണ്ടായി കഴിഞ്ഞ ആഴ്ച. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് അതുകൊണ്ട് പാപം എന്ന് പറയുമ്പോൾ സംഗതിയെ പറ്റി അധികമൊന്നും പറയാനായിട്ടുള്ള സമയം ലഭിച്ചില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് പാപബോധങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് മനസ്സിലാക്കിയുണ്ടായി. നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ക്രിസ്തു എന്ന് പറയുന്ന ആ വലിയ സാന്നിധ്യത്തിന്റെ പ്രാധാന്യമാണ്. ക്രിസ്തു എന്തായിരുന്നു നമ്മുടെ ജീവിതത്തിൽ, ഇപ്പോഴും ക്രിസ്തു എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതിനെ പറ്റി യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൽ ഉണ്ട്. ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു. ബന്ധൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമുക്ക് പിതാവ് കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവനവിടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു വാക്യമാണ്. പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ ആ ഒരു സംബോധന തന്നെ നമ്മളെ ഒരുപാട് ആത്മീയ ബോധങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുന്നുണ്ട്. ആത്മീയ ബോധത്തിൽ ഉള്ളതുപോലെ തന്നെ ഒരുപാട് ആഴമായ സ്നേഹബന്ധത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. എന്റെ കുഞ്ഞുങ്ങളെ ഇത് യോഗനാശ്ലീല ഏതാനും ആളുകൾക്ക് മാത്രമൊന്നുമല്ല, ഈ ലേഖനം വായിക്കുന്ന അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന മുഴുവൻ ആളുകൾ, ഞാനിന്നൊക്കെ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിന്റെ ബന്ധത്തിൽ ഉൾപ്പെടുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, വളരെ വാത്സല്യത്തോടു കൂടിയുള്ള ഒരു വിളിയാണ് യോഹന്നാൻ സ്നേഹാരെ. വാസ്തവത്തിൽ ഇത് ആഴമായ പിതൃപുത്ര ബന്ധമാണ്. പറഞ്ഞത് ഈ എന്റെ കുഞ്ഞുങ്ങളിൽ ഒരേ പല ഭാഗത്തും, പ്രത്യേകിച്ച് 12 വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അവന്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചു തരികയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നൊക്കെ വായിക്കുമ്പോൾ ശരിക്കും എത്ര വാത്സല്യത്തോടുകൂടിയാണ് ഈ യോഹന്നാൻ സ്നേഹ ഈ സംഭവം അല്ലെങ്കിൽ ഈ ചിന്തകളൊക്കെ നമുക്ക് പകർന്നു തരുന്നത് എന്നുള്ളതാണ്. എത്ര വാത്സല്യത്തോടുകൂടിയാണ് തങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ ഫലപേൽപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഇതൊരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്, ഒരു പിതൃപുത്ര ബന്ധമാണെന്നുള്ള ഒരു തലങ്ങളിലേക്കാണ് ഈ ചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. വാസ്തവത്തിൽ നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മളൊക്കെ. അപ്പൊ ഈ പ്രവാചകൻ പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന കർത്താവിനേക്ക് അറിയാം, എന്നിട്ടും അദ്ദേഹവും ആ പിതൃ സ്ഥാനം ഏറ്റെടുക്കുക. അപ്പൊ കുഞ്ഞുങ്ങളെ എന്നുള്ളൊരു വിളി എന്ന് പറയുന്നത് മാതാപിതാക്കൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആഴമായ ബന്ധമുള്ള ആളുകൾ വിളിക്കുന്ന അതേ പ്രാധാന്യത്തോടുകൂടിയാണ് ആ കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം, നമ്മളും ഈ പിതാക്കന്മാരുമായിട്ടുള്ള ആഴമായ ബന്ധമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്ന പിതാക്കന്മാരെ ശരിക്കും ഈ സ്നേഹന്മാരെയൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് അവരൊക്കെ നമ്മുടെ പിതാക്കന്മാരാണെന്നുള്ളതാണ്. അവരൊക്കെ നമ്മുടെ പിതാക്കന്മാരാണ്, അല്ലെങ്കിൽ മക്കളെ, കുഞ്ഞുങ്ങളെ, വാത്സല്യമുള്ളവരെ എന്നൊക്കെ പ്രത്യേകിച്ച് പൗലോസ് ലേഖനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്ര ലാളിത്യത്തോടും സ്വന്തം പെറ്റ കുഞ്ഞുങ്ങളോട് പറയുന്ന അതേ ഹൃദയ ലാവണ്യത്തോടു കൂടിയാണ് ഇവരൊക്കെ നമ്മളെയൊക്കെ സംബോധന ചെയ്യുന്നത്. അത് അതിൽ നിന്നും ആഴമായൊരു ബന്ധമാണ്, ആഴമായൊരു ബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഹന്നാൻ സ്നേഹ ഈ ലേഖനം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടിയൊന്നുമല്ല. എത്ര കാലം ക്രിസ്തു വരുന്നതും പറയാൻ ഈ ലോകം മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം കാലത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം ആ കാലം ക്രിസ്തു വരുന്നതും പറയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും ക്രിസ്തുവിന്റെ മക്കൾ എന്നതുപോലെ തന്നെ ഈ ശിഷ്യന്മാരുടെ മക്കളുമാണെന്നുള്ള ഒരു ചിന്ത നമ്മളെപ്പോഴും ഭരിക്കണം. അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇവരെയൊക്കെ സ്നേഹിക്കാൻ പോകുന്നത്. ഇവരെയൊക്കെ സ്നേഹിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വിശ്വാസം എത്ര ശക്തിമൊക്കെയുള്ളതാണ്. നമ്മൾ ഓരോ പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നത് നമ്മൾ പറയുന്നത് പോലും പിതാക്കന്മാരല്ല, അല്ലെ? പിതാക്കന്മാരല്ല ഇന്നലെ പിതാക്കന്മാർ പറയുന്നത്. ഇത് വലിയൊരു ബന്ധമായിട്ട്, ഇത് വലിയൊരു ബന്ധമാണ്. അത്രമാത്രം ബന്ധമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നത്. ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇന്ന് കാണുന്ന പല വിശ്വാസങ്ങളോട് പലപ്പോഴും നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നത്. കാരണം നമ്മളെ കുഞ്ഞുങ്ങളെ, മക്കളെ എന്ന സ്നേഹത്തോടെ ഈ പിതാക്കന്മാർ വിളിക്കുമ്പോൾ ഇവരെ നമ്മളെ ഒരു പിതാവായിട്ട് നമ്മൾ ഓർക്കണ്ടേ? ഇവരെ നമ്മളൊരു നമ്മുടെ സ്വന്തം പിതാക്കന്മാരായിട്ട് തന്നെ നമ്മളിവിടെ കാണുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യട്ടെ. അപ്പോഴല്ലേ ശരിക്കും ആ ഒരു ബന്ധത്തിലെ ഒരു ദൃഢതയുള്ളത്. അല്ലാതെ അവർ നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ അവരെ വിസ്മരിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വലിയ ബന്ധത്തെ, വലിയൊരു സ്നേഹത്തെ അകറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത്? അത് പാപമല്ലേ? തീർച്ചയായിട്ടും അത് പാപമാണ്. നമ്മൾ അതുകൊണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്ന വേദപുസ്തക പാഠങ്ങളിലൊന്നും ആഴമില്ലെന്ന് പറയുന്നത്. ഈ പുറത്ത് കാണുന്ന ചില ഉപയോഗങ്ങളിൽ മാത്രം ആത്മീയ ജോലിയിൽ നിൽക്കുക. പക്ഷെ ഇതൊക്കെ അതിന്റെയൊക്കെ ആഴമായ തലങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന ഈ യോഗാസ്ലിക നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും മക്കളായിട്ട് തന്നെയാണ്, അവരുടെ മക്കളായിട്ട് തന്നെയാണ്. ശരിക്കും അങ്ങനെ ഒരു ഭാവം തന്നെ ഇവരും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അങ്ങനെ ഒരു ഭാവമാണ്. ശിശുക്കൾ അവരുടെ മക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളായിട്ട് തീരുക എന്നുള്ളതാണ്. വേദവും ദൃപ്രയോഗവും ഭാഗത്ത് നമ്മൾ ഈ കാണുമെന്നറിയാമോ, ഈ വിശ്വാസികൾ മക്കളാണെന്നുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണെന്നുള്ള ഒരു സ്നേഹവാത്സല്യത്തിന്റെ ബന്ധം. മുപ്പത്തി ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ എന്റെ പ്രാണനെ കാലൊടിച്ച് മിണ്ടാറാക്കിയിരിക്കുന്നു, എന്റെ അമ്മയുടെ അടുക്കൽ മുളകുടിയെ മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുളകുടി മാറിപോകലാകുന്നു. ആത്മീയതയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ ആയിത്തീരുക എന്നുള്ളതാണ്. അതുപോലെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം 15-ഉം വാക്യമൊക്കെ കാണപ്പെട്ടുള്ള കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന സംഗതി തന്നെയാണ്, ശിശുക്കളെ ഒക്കെ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ പലരും മുതിർന്നവർ അവരെ ശാസിക്കുമ്പോൾ ജയിച്ചു അവരെ തീർച്ചയായിട്ടും പറയുന്നുണ്ട്, ശിശുക്കളെ എന്റെ അടുക്കിലേക്ക് വരുവാൻ വിടുവേ, അവരെ കടുക്കരുത് ദൈവരാജ്യത്തിൽ. ഇവിടുത്തെ ആ വാക്യത്തിനെ പ്രസംഗം ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ല, എന്നിട്ട് ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് സത്യമാർജ്ജനോട് പറയുന്നു. ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളുന്നവൻ ആരും ദൈവരാജ്യത്തിൽ. അപ്പം നമ്മളും ആ ഒരു 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 ശൈശവത്തിന്റെ നിഷ്കളങ്കത, ശൈശവത്തിന്റെ സ്നേഹം, ശൈശവത്തിന്റെ ആത്മാർത്ഥത ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവണം എന്നുള്ള ഒരു തരത്തിലാണ് ഈ ഒറ്റ പദത്തിൽ നിന്ന് തന്നെ നമ്മൾ അതിനെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി എടുത്ത് പറയാനുണ്ടല്ലോ 18-ാം അധ്യായം 17-ാം വാക്യത്തില്, ദൈവരാജ്യത്തെ ശിശു വന്നു പോലെ കൈക്കൊള്ളാത്തവൻ ആരാധന നടക്കുകയില്ല സത്യമാർജ്ജനം പറയുന്നു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ 20-ാം വാക്യം, സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരുന്നു, ബുദ്ധിയിലോ മുതിർന്നരാവരുത്. ഇവിടെ പറയുന്ന എന്താ, സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളെ പോലെ നിങ്ങള് പ്രായമാകുമ്പോഴും കുഞ്ഞുങ്ങളെ പോലെ പ്രവർത്തിക്കരുത്. കാരണം നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ വിശക്കുമ്പോ കരയുകയും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിടുകയൊക്കെ ചെയ്യുന്നതും പറ്റാം. ബുദ്ധിയിൽ നിങ്ങളാവരുത്, എന്നാൽ തിന്മയ്ക്ക് ശിശുക്കളെ പോലെ ആയിരിക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് തിന്മ ചെയ്യാൻ അറിയത്തില്ലല്ലോ. അപ്പൊ ശിശുക്കളെ പോലെ എങ്ങനെ ആവണം എന്നുള്ള പറയുന്നത്, നിങ്ങൾ തിന്മയ്ക്ക് തിന്മ കാണുമ്പോൾ ഒരു കുഞ്ഞ് എങ്ങനെ പ്രതികരിക്കുന്നുവോ, പകച്ചു നോക്കി നിൽക്കാനേ, അല്ലെങ്കിൽ നിഷ്കളങ്കതയോട് പകച്ചു നോക്കി നിൽക്കാനേ ആ കുഞ്ഞിന് അറിയത്തുള്ളൂ. അതുപോലെ ആയിരിക്കണം നിങ്ങൾ തിന്മയിലെടുത്ത്, നിങ്ങൾ അതിലേക്ക് വീട് പോകരുത്. അവിടെ ഒരു ശിശുവിന്റെ മാനസിക നിലവാരം ആയിരിക്കണം നിങ്ങൾക്ക് ആ ഒരു തലത്തിൽ. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ശിശുവിനെ പോലെ ആയിത്തീരണം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പൂരളമാണ്, ആ ഒരു ചിന്തയിലാണ് നമ്മൾ നയിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പിതാക്കന്മാർ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് യോഗനാക്കിയിരിക്കുക പല ലേഖനങ്ങളിലും പെട്ട് ഇത് വായിക്കുന്ന നമ്മളിൽ തോന്നേണ്ടത് ആ ഒരു പിതൃബന്ധമാണ്. അങ്ങനെ ഒരു പിതൃബന്ധം തോന്നിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പിതാവ് പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കാനും സാധിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ആ ഒരു ബന്ധമാണ് അല്ലേ? അതിനടുത്ത് അന്യനും പരദേശിയും നമ്മളുമായിട്ട് ബന്ധവും സ്നേഹവും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അവർ പറയുന്നത് നമുക്ക് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നമ്മൾ അനുസരിക്കണമെങ്കിൽ അവർ മാതാപിതാക്കളാണെന്നുള്ളൊരു ബന്ധം ഉണ്ടാവണമല്ലോ. എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരൊക്കെ നമ്മൾ ആത്മീയതയിൽ ജനിപ്പിച്ച പിതാക്കന്മാര്, ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തുന്നത് അത് കാത്തുസൂക്ഷിക്കപ്പെടാം. എന്നിട്ട് അവിടെ പറയുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പിതാവ് നമ്മൾ ഓർപ്പിക്കുന്നത് എന്താ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്തിനുവേണ്ട, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ. അപ്പൊ നമ്മൾ പാപങ്ങളെ പറ്റിയുള്ള ഈ പിതാവ് വാസ്തവത്തിൽ നമ്മൾ പാപം ചെയ്താൽ അകർക്ക് എന്താ നല്ല വർഷമുണ്ടോ? നമ്മൾ പാപം ചെയ്താൽ അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മള് കൂട്ടിക്കേറത്തേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും നമ്മുടെയൊക്കെ ആത്മാവിന് വേണ്ടിയും നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടിയും ജീവന് വേണ്ടിയും അവർ കാണിച്ചിരിക്കുന്ന ഉത്സാഹവും അവർ കാണിച്ചിരിക്കുന്ന ആ താല്പര്യവും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഇവരെ മറക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഈ ശിഷ്യന്മാരൊക്കെ മരണപ്പെട്ടതും അവരെ ദുരിശേഷം ഘോഷിച്ചതും അവരുടെ ആത്മാവിനെ സംരക്ഷിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ദൈവനാമം മഹത്വീകരിക്കുന്നത് മാത്രമൊന്നുമല്ല, ശരിക്കും വരും തലമുറയെ അല്ലെ മക്കളായ നമ്മളെയൊക്കെ ആ ഒരു സ്നേഹബന്ധത്തിന്റെ സുരക്ഷിതത്വത്തിൽ ഉറപ്പിക്കാനായിട്ടാണ് അതിലൂടെ മരിച്ചത്. അല്ലാതെ അവർക്ക് സ്വർഗരാജ്യം കിട്ടാൻ മാത്രമായിട്ടൊന്നും അവര് മരിച്ചത്, അവർക്ക് സ്വർഗരാജ്യം കിട്ടാണെങ്കിൽ അവർ മരിക്കണമെന്നൊന്നുമില്ല. അവർക്ക് എങ്ങനെ അവർക്ക് ഭക്തിയോടൊക്കെ ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇത്രയും സമയം കളഞ്ഞ് ഇത്രയും നിമിഷങ്ങൾ കഴിഞ്ഞ് നമ്മളെയൊക്കെ നല്ല ഉപദേശങ്ങൾ ഈ ലേഖനമൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. അന്നത്തെ ഇന്ന് തന്നെ നമുക്കൊരു ഒരു കപ്പ എഴുതാൻ പോലും പറ്റത്തില്ല അല്ലേ? നമുക്ക് ഇടം ജീവനെ പറ്റി ഒരു കപ്പ എഴുതാൻ പോലും പറ്റത്തില്ല. ആ സമയത്ത് ആ അവസ്ഥയിലാണ് ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളിൽ എഴുതാനോ ഒന്നും അവസരമില്ലാത്ത കാലഘട്ടങ്ങളിൽ പാപബോധത്തെ പറ്റിയും ദൈവിക സ്നേഹത്തെ പറ്റിയും ഒക്കെ നമ്മൾ അവരെ ഉദ്ബോധിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ആ ദൈവിക സ്നേഹ സുരക്ഷിതത്വത്തിൽ നിലനിൽക്കണം എന്ന് അവർ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത മക്കൾക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സമയവും സന്ദർഭവും അറിവും താല്പര്യമില്ലാത്തൊരു കാലഘട്ടം. അവർക്ക് നന്നായി ജീവിക്കണം ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് കൊടുക്കാൻ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ജീവിതത്തിന്റെ നന്മയുടെ ഭാവങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയൊന്നും എത്ര മാതാപിതാക്കൾ മക്കളെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ പള്ളി കൊണ്ടുപോകുന്നു, പോകുമ്പോൾ വീട്ടിൽ പല ആളുകളോടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഗതി തന്നെയാണ്, പല ആളുകളോടും വളരെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് വീടുകളിൽ താമസവും സമയമില്ലാത്ത ആളുകൾ എല്ലാവരും
പറയും,
എല്ലാവരും പറയും പക്ഷേ ഞങ്ങൾ കുടിച്ചു കഴിച്ച് കിടക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് അതിനപ്പുറമായിട്ട് ഈ ദൈവിക സഹകരണത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു വിളിച്ചാൽ എത്ര ആളുകളുണ്ട്. അങ്ങനെ സ്വന്തം നമ്മൾ പോലും പിന്നെ അതിന് സമയം കളയാറുള്ളതാണ്. എന്നിട്ടും ഈ പിതാക്കന്മാർക്ക് ഇത്രയും സമയം കളഞ്ഞ് നമ്മളെ ഈ ദൈവിക വിശ്വാസത്തിൽ തളർത്തുന്നതാണ് നമ്മളോട് ആഴമായ ഒരു സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം നമ്മൾ കാണുകയും ആ സ്നേഹത്തിന്റെ പൂർവ്വതയിൽ ഇന്നും അവരെയൊക്കെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ കടപ്പെട്ടവരാണെന്നുള്ളൊരു ചിന്തയോട് ഈ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് വലിയൊരു നിർദ്ദേശമാണ് നൽകുന്നത് ഈ ലോകത്ത്. കാരണം ഈ പിതാവിന് അറിയാം ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും വളരെ ശക്തമായ പാപം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്, പാപം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. അവിടെ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഒരുപാട് പ്രയാസമാണ്. പക്ഷെ ആ ആ അങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ പാപങ്ങളെ പറ്റി ബോധം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ ജീവിച്ചവരാണ്, അവരത് വിശുദ്ധിയോടെ ജീവിച്ചവരാണ്, അങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചിന്തയോടെ നമ്മൾ ശക്തമായിട്ട് തീർക്കണം. എന്നിട്ട് അവിടെ വീണ്ടും പക്ഷേ അങ്ങനെ പറയെങ്കിലും അദ്ദേഹം ഒരു പ്രത്യാശയിൽ പറയുന്നുണ്ട്, തുറന്നു ഒരിക്കൽ പാപം ചെയ്തുവെങ്കിലോ നീതിവാനായ യേശു തീർക്കുന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുത്തിലുണ്ട്. ഒരിക്കൽ പാപം ചെയ്തുവെങ്കിലോ നീതിവാനായ യേശു തീർക്കു എന്നൊരു കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുത്തിലുണ്ട്. വലിയൊരു പ്രത്യാശയാണ് നമ്മൾ നൽകുന്നത്. കാരണം ഇദ്ദേഹത്തിന് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ ലോകം മലിനത നിറഞ്ഞ ലോകമാണ്. പലപ്പോഴും അറിഞ്ഞു അറിയാതെ നമ്മൾ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അതോ പാപത്തിൽ വീണാലും നമ്മൾ നിരാശപ്പെട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. നിരാശ എന്ന് പറയുന്ന ആശയില്ലാത്ത അവസ്ഥയാണ്. ആശ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ പ്രത്യാശയാണ് നമ്മുടെ കൃഷി, നമ്മൾ പ്രത്യാശയാണ് നമ്മുടെ നാഥൻ. അവൻ കാര്യസ്ഥനാണ്. അവൻ എവിടെയുണ്ട്? പിതാവാം ദൈവത്തിന്റെ അടുക്കലുണ്ട്. അവൻ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവനാണ്. അവന്റെ ബാധ്യസ്ഥത എപ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ രണ്ടാമത്തെ വാക്യത്തിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെ പാപത്തിന് തന്നെ. ഇതിന്റെ അർത്ഥം നമ്മൾ ധൈര്യമായിട്ട് പാപം ചെയ്തു ക്രിസ്തു എപ്പോഴും മധ്യസ്ഥ അർപ്പിക്കും എന്നുള്ളതല്ല കേട്ടോ. ചിലരൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ധൈര്യമായിട്ട് പാപം ചെയ്തു എപ്പോഴും ക്രിസ്തു, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഇദ്ദേഹം ഈ പിതാവ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു, അല്ലെ ക്രിസ്തുവിന്റെ ചുമതലയെ പറ്റി നമ്മളോട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞെങ്കിലും ദൈവം വിചാരിക്കണം, അല്ലെ പുത്രനെല്ലാം വിചാരിക്കണം എനിക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കണോ വേണ്ടോ എന്നുള്ളത്. പക്ഷെ എങ്കിൽ തന്നെയും നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് അദ്ദേഹം പറയുന്നത്. എന്താ പ്രത്യാശ? ദൈവം തന്നെ ഇതിനെ അനുവദിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിരാശയിലേക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം തന്നെ പ്രാർത്ഥിക്കുക, അനുവദിക്കുക. അനുവദിക്കുമ്പോൾ ദൈവം തമ്പുരാന് അത് തോൽക്കും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ മുഖപ്പെടുത്തുന്നത്. നീതിമാനായ അവിടെ നീതിമാനായ യേശു ക്രിസ്തു എന്നൊരു കാര്യസ്ഥൻ നമുക്ക്, കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവസന്നിധിയിലുള്ള കാര്യങ്ങളൊക്കെ വഹിക്കുന്ന ആളാണ്. ദൈവസന്നിധിയിലുള്ള കാര്യങ്ങളൊക്കെ വഹിക്കുന്ന ആളാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യസ്ഥൻ ക്രിസ്തു വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. എന്താ സാധാരണ മധ്യസ്ഥതയും നമ്മൾ പിന്നെ മധ്യസ്ഥനായിട്ട് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ മധ്യസ്ഥ നമ്മൾ വ്യത്യാസം. ദൈവത്തിന് ക്ഷമിക്കുന്ന ഏക മധ്യസ്ഥത എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കൂടിയുള്ള മധ്യസ്ഥത മാത്രമേ ഉള്ളൂ. മറുപടി നമ്മളൊക്കെ ആയിരിക്കും മാതാവും, എന്ത് പാപം ചെയ്താലും മാതാവിന്റെ അടുത്തോ പലവിടത്തിനടുത്തോ നേർച്ച കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം രക്ഷപ്പെടുത്തുന്ന ചിന്ത നമുക്കുണ്ട് അല്ലേ. അത് നിർബന്ധമൊന്നുമില്ല. പലവിടത്തിനടുത്തും മാതാവിന്റെ അടുത്ത് നേർച്ച കഴിച്ചാലും അവരപേക്ഷ കഴിച്ചാലും അത് കേൾക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം അത്രമാത്രം നമ്മൾ ദുഷ്ടമാണ് ധീരന്മാരുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവര് അപേക്ഷിച്ച പ്രാർത്ഥനയും ദൈവം ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ക്രിസ്തു അർപ്പിക്കുന്ന മറിച്ചിട്ട് ദൈവം ചെയ്തു യാതൊരു സംശയവുമില്ല. കാരണം ക്രിസ്തു തന്നെയാണ് ദൈവം, ഞാൻ പിതാവുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പോലെ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാനുള്ള വഴിയാവരുത് നമ്മുടെ ജീവിതം. അപ്പം പക്ഷെ അഥവാ പാപം വന്നുപോയി കഴിഞ്ഞാൽ, അബദ്ധത്തിലൊക്കെ പാപങ്ങൾ വന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. കണ്ണുനീരോടെ സമീപിക്കുമ്പോൾ ഉത്തരമറുള്ള ഒരു തമ്പുരാൻ നമുക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മളെ വളരെ ശക്തമായിട്ട് ഭരിക്കണം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. ശരിക്കും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണല്ലേ. ക്രിസ്തുവിന്റെ സ്നേഹം അവൻ നമുക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വേദവസത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ടൊക്കെ വായിച്ചതാണ്. നമ്മൾ ഞാൻ തന്നെ ക്ലാസ്സിൽ പറഞ്ഞതാ ഈ രക്തം ചൊരിയിക്കുക എന്ന് പറയുന്നത്. ഭൂമജന്തുക്കളെ ഹോമജന്തുക്കളെ വെച്ചുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾക്ക് രക്തം ചൊരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് സമാധാനം കണ്ടെത്തിയ ഒരു ചരിത്രമാണ് നമ്മളെ. പക്ഷെ അതൊക്കെ മാറ്റി നമുക്ക് വേണ്ടി കാർഗറിയിൽ രക്തം അർപ്പിച്ച് നമ്മളെ സ്നേഹിച്ച ആഴമായ സ്നേഹത്തിന്റെ, കാരണം ദൈവം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും പുത്രനാം ദൈവം ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ രമ്യപ്പെടുത്തുവാനൊക്കെ വന്ന് ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ പിതാവാണ്. അപ്പൊ അവിടെ ആ പിതാവിന്റെ പ്രായത്തിന്റെ പറ്റി നമ്മൾ ചിന്തിക്കുകയും അറിയുന്നതും വളരെ ആവശ്യമുള്ള കാര്യമാണ്. അവിടെ പ്രായത്തിന്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 3:25 വാക്യം ഒന്ന് വായിക്കാനാണെങ്കിലും, പരിശുദ്ധനായ പൗലോസ് ലീഗ റോമർക്കെഴുതിയ ലേഖനം 25 വാക്യം 3:25 വാക്യം
വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ കൊടുക്കുന്ന നിമിഷം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും ദേശവും വിശ്വസിക്കുന്നവന്
അപ്പം ദൈവത്തിന്റെ കോപമൊക്കെ മാറ്റാനായിട്ട് തന്റെ മകനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 1 യോഹന്നാൻ നമ്മൾ വായിച്ചാണ് 2:2, അതുപോലെ 4:10 നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ 1 യോഹന്നാന്റെ 4:10 വായിക്കുമ്പോഴും അത് വായിച്ചു.
നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാ സ്നേഹമാകുന്നു.
നമ്മളാ സ്നേഹത്തിന്റെ പൂർണ്ണത പറ്റിയാ അവിടെ വായിക്കുന്നത് അല്ലേ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ അല്ലെ, അയച്ചത് തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു. അപ്പൊ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാ അവിടെ പറയുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതാണ്. ഇത് നമ്മുടെ പിതാക്കന്മാരെ സ്നേഹിക്കും. നമ്മൾ ചെന്ന് പറയാറുണ്ട്, പിന്നെ ഞാൻ ക്രിസ്തുവിനോട് ചേർന്നു, ഞാൻ ക്രിസ്തുവിനോട് ചേർന്നു എന്നൊക്കെ ചിലര് പറയുന്നില്ലേ. മാമോദീസ ഏറ്റു പറഞ്ഞാലേ ഞാൻ ക്രിസ്തുവിനോട് ശരി, നാം ക്രിസ്തുവിനോട് ചേരുവല്ല, ക്രിസ്തു നമ്മെ തന്നോടുകൂടെ ചേർക്കുക ചെയ്തു. ക്രിസ്തു നമ്മെ തന്നോടുകൂടെ ചേർക്കുക ചെയ്തു. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോഴും നമുക്കൊരു താല്പര്യമുണ്ട്, അത് വേണം നമുക്ക് റിജക്ട് ചെയ്യാം, സ്വീകരിക്കാം. പക്ഷെ ക്രിസ്തു നമ്മളെപ്പോഴും ദൈവമൊക്കെ നമ്മളെപ്പോഴും ആ ദൈവ സ്നേഹത്തെ ചേർത്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എത്ര പേര് അത് മനസ്സിലാക്കി അത് അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് വിഷയം. അത് അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമുക്ക് ഡിനൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യാം. ഇതൊക്കെ അപ് ടു അവർ കോൺഷ്യസ്, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ കോൺഷ്യസ് അനുസരിച്ച. പക്ഷെ നമ്മുടെ തീരുമാനമാണ്, നമ്മൾ സ്വീകരിക്കേണ്ടപ്പോഴും നമ്മളെ തന്നെ ഒരുക്കുമ്പോഴാണ്. ഒരു കാര്യം സത്യമാണ്, ദൈവം എപ്പോഴും സ്നേഹമാണ്. ഏത് മനുഷ്യനെയും ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും ജീവിതത്തിന്റേതായ ചില താല്പര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റേതായ സന്തോഷങ്ങളിലും അവരെ അലച്ചു നിർത്തുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പിതാവിന്റെ നീതിമാന ഏറ്റു കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് പിതാവിന്റെ അടുത്തിലുണ്ട്. അവൻ നമ്മുടെ പ്രായത്തിൽ, അവൻ നമ്മുടെ പ്രായത്തിലാവുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. അത് നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പ്രായത്തിലാവുന്നത് പ്രായത്തിലാവുന്നവല്ല. രക്ഷ ക്രിസ്തുവിൽ കൂടി മാത്രം നമുക്ക് മാത്രം എല്ലാവർക്കും രക്ഷ എല്ലാവർക്കും പ്രാപിക്കാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൂക്കോസിന് സുവിശേഷം 3:6 എന്ന് വായിച്ചേ.
എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞൊരു ചൊവ്വയും ദുർഘടമായ നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും.
സകല ജഡവും ദൈവത്തിന്റെ രക്ഷ, എല്ലാ കുന്നും താഴും, എല്ലാ മലകളും മാറുന്നുണ്ട്. സകല ജഡവും, സകല ജഡം എന്ന് പറഞ്ഞാൽ സകല മനസ്സിലല്ല, സർവ്വ ശരീരങ്ങളും, എല്ലാ ശരീരങ്ങളും ദൈവത്തിന്റെ രക്ഷയെ കാണുന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ കർത്താവ് ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ അല്ലയോ, സകല മനുഷ്യരും കാണാനിരിക്കുന്ന വെളിച്ചം കാണുന്നു അല്ലെ, സകല മനുഷ്യർക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷ കാണുന്നു എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം യൂണിവേഴ്സാലിറ്റിയെ പറ്റിയാ പറയുന്നത്. ക്രിസ്തു ഈ കുറച്ച് മനുഷ്യർക്ക് മാത്രം ഒന്നുമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള കോണമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, കൂടുതൽ പുതിയ കാര്യം തന്നെ ഇവിടെ പറയുന്നത്. സർവ്വലോകവും നമ്മുടെ പാവങ്ങളും നമ്മളെ ഉദ്ദേശിക്കുന്നത് ഈ കർത്താവിനെ അറിയുന്ന ഇവിടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. യോഗനാഥന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ പറ്റി. അപ്പൊ നമ്മുടെ പാപവും സകല ദേവത്തിന്റെ പാപങ്ങളും അതൊക്കെ മായ്ക്കാണ്ടൊക്കെ അവർ അതിനുവേണ്ടിട്ടൊക്കെയാണ് ക്രിസ്തു പായസമാകുന്നത്. സകല ജനങ്ങളും ക്രിസ്തുവിന്റെ ബലിയാതെ പാപോചനെ പ്രാപിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളവിടെ അവിടെ കൂടുതൽ ഒത്തിരി വാക്യം ഒരുപാട് ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ മധ്യസ്ഥയെ പറ്റി പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ക്രിസ്തു രക്ഷകനായ ക്രിസ്തു, പകരക്കാരനായ ക്രിസ്തു, പാപവാഹിയായ ക്രിസ്തു, മനുഷ്യന്റെ ഭാരം വഹിക്കുന്നവനായ ക്രിസ്തു, ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു, യാഗബലിയായ ക്രിസ്തു, വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ചെമ്പ്രാന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഈ പല സമയങ്ങളില് ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ പറ്റി തന്നെ, അല്ലെങ്കിൽ കാര്യസ്ഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ കാര്യസ്ഥത്തെ പറ്റിയോ അല്ലെങ്കിൽ തന്റെ താൻ പശ്ചാത്ത നമുക്ക് വേണ്ടി പ്രായശിത്തമാകുന്നതിന്റെയൊക്കെ വിവിധ തലങ്ങളാണ് ക്രിസ്തുവിന്റെ നമുക്ക് ഒരുക്കി തരുന്ന രക്ഷ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പകരക്കാരനായിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടി പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ എനിക്ക് അനുഭവിക്കേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് എന്നെ മാറ്റി സംരക്ഷിച്ചിട്ട് ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി തീർന്നു, ആദാമിന് വേണ്ടി പകരക്കാരനായി തീർന്നു, എല്ലാ മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു പകരക്കാരനായി തീരുന്നു. അതുപോലെ തന്നെ പാപവാഹിയായ ക്രിസ്തു എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഹൃദയത്തിൽ ഏകുന്നു ഇല്ലയോ. അപ്പോൾ കർത്താവ് നടന്നു പോകുമ്പോഴേ യോഗനാൻ സാറോട് പറയുന്നുണ്ടല്ലോ, അതാ പോകുന്നു ആര്, ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് യോഗനാൻ സ്ഥാപകൻ. കർത്താവിനെ നടന്നു പോകുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതെങ്ങനെ പറയുന്നത്, ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിൽ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ലോകത്തിന്റെ പാപത്തെ വഹിക്കാൻ കഴിയുന്ന ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് എന്നുള്ളത് മാത്രമേ. അതുപോലെ തന്നെ മനുഷ്യ ഭാരവാഹിയായ ക്രിസ്തു, മനുഷ്യന്റെ ഭാരം വഹിക്കുന്ന കർത്താവ് പറയുന്നത് അഭിമാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്ന ഒരു എന്റെ അടുത്തിൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദുഃഖിതരും പീഡിതരും പ്രതിബന്ധം അനുഭവിക്കുന്നവർക്കും അവരുടെ ഒക്കെ ഭാരങ്ങളെ ഹൃദയത്തിൽ വഹിച്ച് സ്നേഹിക്കുന്ന ക്രിസ്തു. അതുപോലെ തന്നെ ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു, ദൈവത്തിന്റെ കുഞ്ഞാട് എത്രയോ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ കുഞ്ഞാടിനെ. നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞാടിനെ നമ്മൾ ആദ്യം കാണുന്നത് അവിടെയാണ് ഇസഹാക്കിന് പകരം മരത്തിൽ സായിക്കുന്ന കുഞ്ഞാടാണ്. വാസ്തവത്തിൽ ഇസഹാക്കാണ് മരിക്കേണ്ടത്, പക്ഷെ ഇസഹാക്കിന് പകരം മരണപ്പെടുന്നത് ക്രിസ്തുവാണ്. അവിടെ മുതൽ ദൃഷ്ടാന്തങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞാടെന്നുള്ള പിന്നെ നമ്മുടെ പെസഹ കുഞ്ഞാട് അറിയപ്പെടുന്നത് അതിന്റെ രക്തം, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ യാഗബലിയായ ക്രിസ്തു, എന്താണ് യാഗബലിയായ ക്രിസ്തു എന്ന് പറയാൻ കാരണം, നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ ബലിയർപ്പിച്ചുകൊണ്ട് പ്രായശ്ചിത്തത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷെ ആ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുകയാണ്, ആ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുകയാണ്. ജെറുസലേമിന്റെ തിരുവീതിയിൽ കെട്ടിയിരുന്ന പഴവേ പോലും ക്രിസ്തു സംരക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ആ നമുക്കറിയാം ജെറുസലേം യാത്രയിൽ കർത്താവ് കഴുത തെരഞ്ഞെടുക്കുന്നത് അത് പക്ഷേ കൊല്ലാനായിട്ട് വെച്ചിരിക്കുന്ന കഴുതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ കർത്താവ് അതിനെ വീണ്ടെടുക്കുക ചെയ്തു, അത്ര പോലും കർത്താവിന്റെ ദർശനം ഉണ്ടാകുന്നുള്ളതാണ്. പിന്നെ വീണ്ടെടുക്കുകാരനായ ക്രിസ്തു എവിടെ വീണ്ടെടുത്തു, പാപത്തിൽ നിന്നും വീണ്ടെടുത്തു, ശിക്ഷയിൽ നിന്നും വീണ്ടെടുത്തു. അപ്പം ഇവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സംഗതിയാണ്, നമ്മളെ വീണ്ടെടുക്കുന്ന ക്രിസ്തു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. പിന്നെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലല്ല. വളരെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലല്ല. വാസ്തവത്തില് നമ്മളൊക്കെ ഞാൻ പലരും പറയുന്ന കേട്ടുള്ളതാണ്, നമ്മുടെ ആളുകളൊന്നും പറയത്തില്ലെങ്കിലും ഞാൻ കർത്താവിനെ അറിഞ്ഞു, എന്നാ കർത്താവിനെ അറിഞ്ഞത്, ഇത്ര ദിവസം ഇത്രയും തീയതി ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്ന് തീയതി. വാസ്തവത്തിൽ നമ്മൾ ഈ ഈ കാലമൊക്കെ ചിന്തിക്കുമ്പോൾ എന്തോ ഒരു മണ്ടത്തനങ്ങളാണ് പറയുന്നത്. നോക്കെ എങ്ങനെ ക്രിസ്തുവിനെ അറിയുന്നത്, ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിയുന്നത് എപ്പോഴാണ്? ഇവിടെ ഒറ്റങ്ങൾ പറയുന്നുണ്ട് അല്ലെ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ ഈ പറയുന്ന ഞാനും ഈ പ്രസംഗിക്കുന്ന ഞാനും നമ്മളൊക്കെ എത്ര കൽപ്പനകളെ അപ്പുറം, ഒരുപക്ഷെ വിശീകരിക്കുകയോ മോഷ്ടിക്കുകയോ കൊലപാതകവും വിജയത്തിലായിരിക്കാം അല്ലെ. പക്ഷെ എങ്കിലും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും എന്ത് മാത്രം പാപങ്ങളാണ്? നമ്മൾ എന്ത് പാപം, നമ്മുടെ കണ്ണുകൊണ്ടും ചിന്ത കൊണ്ടും ചില സംസാരം കൊണ്ടും ഒക്കെ എന്ത് പാപം നമ്മൾ ചെയ്യുന്നുണ്ട്? അപ്പം നമ്മളെല്ലാം കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക, കർത്താവിന്റെ ഈ ഞാൻ കർത്താവിനെ അറിഞ്ഞു മീൻ വളർത്തുന്ന ആളുകളിലൊക്കെ ജീവിതം തന്നെ കണ്ടുപോയിട്ട് ചുണ്ടിചാരത്തിലും കള്ളപ്പണം ഉണ്ടാക്കുന്നതിലും എത്രയോ പേരെ അമിതമായ കുതലുകൾക്കുള്ളിൽ ജീവിക്കുകയും മനസ്സിനെ പറ്റിച്ച് അത്ഭുതങ്ങളും മലയാളികളൊക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവര് ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറഞ്ഞ പറയുന്നതിൽ എന്ത് ന്യായം? അതുകൊണ്ടാണ് നമ്മുടെ സഭയൊന്നും ഒരിക്കലും പറയുന്നില്ല നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞില്ല. നമ്മുടെ പിതാക്കന്മാർ ആരും പറയാറില്ല, കാരണം നമുക്ക് ഒരിക്കലും പറയാൻ ഒത്തുവരെ ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞെന്നുള്ളത്. നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് തന്നെ നമ്മൾ അറിവിൽ വളരുന്നു എന്നാ പറയുന്നത്. വി ആർ ഗ്രൂ ഇൻ ദാറ്റ് നോളജ്. നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല, എത്തിച്ചേരുക എന്നുള്ളത് അത് ചിലപ്പോൾ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. ലോകം ശിഷ്യന്മാരോ ലോകം താമസോദരന്മാരെല്ലാം ഉപേക്ഷിച്ച് പരിപൂർണമായിട്ട് ജീവിക്കുന്നവർ അവരും എത്തിച്ചേർന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇങ്ങനെ വിരുവന്തി കടക്കരുതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ശുദ്ധ മന്ത്രത്തിലൊന്നും നമ്മുടെ പിതാക്കന്മാരെ പഠിപ്പിക്കാത്തത് ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ മാത്രം മാറില്ല. മുന്നത്തിൽ പറയുന്നതിനകത്തൊക്കെ ഇപ്പോ ആളില്ലാതെ അതാ ഞാൻ എത്രയും ഉദാഹരണം പറഞ്ഞു തരാം. ഈ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞു ശരിക്കും കർത്താവിനെ ഈ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന അനുസരിച്ച് കർത്താവിനെ അറിഞ്ഞൊരു വ്യക്തി പിന്നൊരിച്ച് ഭാഗം ചെയ്യത്തില്ല. ഇത് പറഞ്ഞ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിയാനുള്ള മാനദണ്ഡം എന്താ? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവന്റെ കൽപ്പനകളെ പരിപൂർണമായിട്ട് പ്രമാണിക്കാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും ക്രിസ്തുവിനെ അറിയുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ലഭിക്കുന്ന അറിവിലൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈ അത് നമ്മൾ തെറ്റായിട്ട് പറയാൻ നോക്കത്തില്ല. കാരണം ഈ ലോകത്തിൽ പാപമുണ്ട്, ലോകത്തിന്റെ സ്വഭാവം അതാ, അറിഞ്ഞു അറിയാതെയോ ഒക്കെ അതിന്റെ അകത്ത് ഇടറി വീഴുന്നവരും അല്ലെ പിടിച്ചെഴുന്നേൽ എഴുന്നേറ്റ് ബോധമുള്ളൊക്കെയാണ് നമ്മള്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കോപിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കോപിക്കുന്നപ്പോഴാണ് ഈ പാപം ചെയ്യുന്നതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ കഠിനമായ പാപം ചെയ്തു എന്നുള്ളത് കുറവ് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നേ. അതൊക്കെ ദൈവം ശ്രമിക്കുകയും ചെയ്യും അതിന്റെയൊക്കെ വ്യാപ്തി അനുസരിച്ച്. പക്ഷെ ഏറ്റവും വലിയ കുറവെന്നാണ് പറയും, ശ്രമിക്കാത്ത കുറവ്. ഏറ്റവും വലിയ ക്ഷമിക്കാത്ത കുറവ് ഞാൻ ദൈവത്തെ പരിപൂർണമായിട്ട് അറിഞ്ഞെന്ന് പറഞ്ഞ് ബുദ്ധിയോടെ ജീവിക്കുന്നു പറയുന്നതാണ് ഏറ്റവും വലിയ ഭാവം. അതുകൊണ്ട് നമ്മുടെ ഒറ്റ ഇതാക്കുന്നവര് പരിപൂർണത്തിലേക്ക് എത്രയോ ബുദ്ധിയോടെ ജീവിച്ചവരാ സഹദേവന്മാരെ പൗലോസ്ലീഗ അല്ലേ? പൗലോസ്ലീഗ ഇതുകൊണ്ട് വിശുദ്ധനുണ്ടോ? എല്ലാം ജീവിതത്തിന്റെ പാണ്ഡിത്യവും മിഴുക്കും സന്ധ്യകളും അധികാരം മുഴുവൻ ദൈവത്തിനെ സമർപ്പിച്ച് കൂടുതൽ പോലും ഇല്ലാത്ത ദൈവത്തിന് വേണ്ടിയാണ് മരിച്ചവരല്ലേ പൗലോസ്ലീഗ? എന്നിട്ടും അദ്ദേഹം പറയുന്നത് എന്താ? ആ പാപിയിൽ ഞാൻ ഒന്നാമൻ അല്ലേ? ആ പാപിയിൽ ഞാൻ ഒന്നാമൻ. ഒരിക്കലും പൗലോസ്ലീഗ പരിപൂർണ ഞാൻ ഓർണം വെച്ചു എന്നൊന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ പരിപൂർണമായി ഞാൻ തെറ്റിന്ന് പൗലോസ്ലീഗായി പറയുന്നില്ല. പൗലോസ്ലീഗ പറയുന്നുണ്ട് എന്റെ മനസ്സ് ഇഷ്ടപ്പെടാത്ത ജഡത്തിന്റെ പോരാട്ടം എനിക്കുണ്ട്, ഞാൻ ഇച്ഛിക്കുന്നത് അങ്ങനെയല്ല, ഇച്ഛിക്കാതെ പിന്നെ ചില പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പൗലോസ്ലീഗ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്തിൽ തന്നെ ദൈവത്തിനോട് ബന്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒത്തിരി ശക്തികൾ ഉണ്ടെന്നുള്ള ബോധ്യം പൗലോസ്ലീഗായിട്ടുണ്ട്. ആ ബോധ്യത്തിൽ അത് പറയുന്നത് പക്ഷെ അവിടെ അദ്ദേഹം വിജയിച്ചു സത്യം. പക്ഷെ ഈ പോരാട്ടം ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവകാശപ്പെടരുത്, അങ്ങനെ അവകാശപ്പെടുന്ന മഹാപാപമാണ് ഞാൻ നല്ലവരാണെന്നും ഞാൻ ദൈവത്തെ അറിഞ്ഞവരാണെന്നും. അത് വളരെ രക്ഷത്തോടെ പറയുന്നുണ്ട്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അവനെ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. നമ്മൾ പ്രമാണിച്ച് നൂറ് ശതമാനം നമ്മളൊന്ന് വിജയിച്ചില്ലെങ്കിലും ഈ പാപം ഉണ്ടാവും. ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ പരിപൂർണമായിട്ട് അതുകൊണ്ട് നമ്മൾ ഈ സാക്ഷി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ അല്ലെ? സാക്ഷ്യം ഒന്ന് പറയാൻ കഴിവുണ്ട്. എന്ത് സാക്ഷ്യമാണ് നമുക്ക് നമ്മളെ പറ്റി പറയാനുള്ളത്? ഇതിനെപ്പറ്റി ഞാൻ ഈ വാർത്തയെ പറ്റി ഞാൻ എപ്പോഴും പറഞ്ഞത് പലവാറും പറഞ്ഞപ്പോഴും വിവാദം ഉണ്ടായിട്ടുള്ളത് എന്ത് സാക്ഷ്യമാണ് അവർ പറയാനുള്ളത്? നമ്മളൊക്കെ പറയുന്ന വലിയ സാക്ഷ്യം എനിക്ക് ദൈവം എന്നോട് അങ്ങനെ കറങ്ങ ചെയ്തു, അല്ല ദൈവം എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ശരി, അസത്യമാണ്, കറങ്ങ ചെയ്തു തന്നെയാണ്. പക്ഷെ നമുക്ക് സാക്ഷ്യത്തോടുണ്ട്, അത് ദൈവത്തിൽ നമ്മളോട് തോന്നുന്ന സഹതാപമാണ്, അല്ല നമ്മുടെ ജീവിതത്തിലെ നന്നമായ സാക്ഷ്യം നൽകിയതൊന്നുമല്ലത്. ഒന്നുമല്ലത് എന്നോട് എനിക്ക് എന്തെങ്കിലും ദൈവം കൊണ്ടുവരാൻ തരുന്നുണ്ടെങ്കിൽ എനിക്ക് ശിക്ഷ തരുന്ന ദാനമാണ്, അല്ലെങ്കിൽ ദൈവം കരുണ ചൊരിഞ്ഞു തന്നു, അല്ല എന്റെ നന്മ കൊണ്ടോ വിരുന്നു കൊണ്ടോ എന്റെ ജീവിത വിരുദ്ധി കൊണ്ടോ മക്കളും അവകാശികളും ഉള്ള അധികാരം കൊണ്ട് തന്നതൊന്നുമല്ല, ദൈവത്തിന് തോന്നുന്ന കരുണകളാണ്. ആ കരുണയിൽ രണ്ട് കൈയും തൊഴുത് തല കുറിച്ച് സ്വീകരിച്ച് ദൈവത്തെ സ്തുതിപാടുക എന്നുള്ളതാണ് പറഞ്ഞപ്പോഴാണ്. അല്ലാതെ നിനക്ക് വിരിച്ച് അന്വസ്ഥ ഞാൻ ആക്കാനാ വിളിക്കനാ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഭക്തികളും കള്ളപ്പെട്ടു പോകും. അതിനല്ലേ നമ്മൾ വായിക്കുന്നത് മരീശന്റെ ചുരുക്കാരന്റെ പ്രാർത്ഥന? പരീക്ഷകളെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ ദൈവത്തിൽ അവനെ ഇതെല്ലാം ചെയ്തിട്ട് അർത്ഥത്തിൽ ഞാൻ സ്വയം നീതിവാനുള്ള അഹങ്കാരം. ഇതാ പല മനുഷ്യരെയും നമ്മളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മൾ അപകടം മനസ്സിലാക്കണം. എവിടെയോ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അതുകൊണ്ടല്ലേ പറയുന്നത് ഞങ്ങളൊക്കെ വിശുദ്ധരാ, ബാക്കി എല്ലാവരും ദോഷമുള്ളവരാ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് മാത്രമേ രക്ഷയുള്ളൂ, ഞങ്ങളിൽ മാത്രമേ ക്രിസ്തു ഉള്ളൂ എന്നൊക്കെ പറയുന്ന അത് നമ്മുടെ സഭ പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് ദൈവത്തിൽ നന്ദിയുമായിക്കൊണ്ടിരിക്കുക നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് അങ്ങനെ അവകാശപ്പെടാനൊന്നുമില്ല. കാരണം നമ്മളെ ഭക്തി എങ്ങനെ അറിയുന്നു എന്നതിനേക്കാൾ ഒക്കെ അസുഖമായിട്ട് നമ്മുടെ ഭക്തിയെ തിരിച്ചറിയാൻ തക്കോണോ കഴിവുള്ളവരാണ് ദൈവം. ആ ദൈവമാകെ നമ്മൾ പറയുന്നത് നമ്മളൊക്കെ വലിയവരാണ്. അതുകൊണ്ട് നമ്മുടെ സഭ പഠിപ്പിക്കുന്ന അല്ലെ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് തൊഴിൽ കഴിഞ്ഞുകൊണ്ട് ദൈവസന്നിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കാനുള്ള ചിന്ത നമ്മളുണ്ടാവണം. ഒരിക്കലും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വരാവരുത്. നമുക്കറിയത്തില്ല ഇവിടെയൊക്കെ നമ്മുടെ കുറവുകളെന്നുള്ളത്. എന്തെങ്കിലും ലഭിച്ചാൽ ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അവനെ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നമ്മളാകുന്നു. സത്യം അവനിലില്ല എന്നാണ് പറയുന്നത്. സത്യം അവനിലില്ല. സത്യമാണ് ഇന്ന് പല മനുഷ്യരിലും എന്തില്ല? സത്യമില്ല. ചിലപ്പോ അവർക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങൾക്ക് സത്യമാണ്, അത് തന്നെ അവരുടെ ഏറ്റവും വലിയ ദോഷം. ഞങ്ങൾ ചെയ്യുന്നതല്ല സത്യമാണ്, ഞങ്ങൾ പറയുന്നതല്ല സത്യമാണ്. എന്നിട്ട് പലർക്ക് തോന്നിയേക്കാമായിരിക്കാം. പക്ഷെ ഇതിൽ പല ദുഃഖം തോന്നും. ക്രിസ്തുവിന്റെ പേരിൽ എന്തുമാത്രം കപടതകളാണ് നടക്കുന്നത്. സ്വയം വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്തുമാത്രം കാര്യങ്ങള്. അപ്പൊ നിങ്ങൾ ഈ വേദപുസ്തകത്തിനടുത്താണ് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു കള്ളത്തരങ്ങളാണ്, സത്യമില്ലായ്മയാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ ബോധ്യത്തോടുകൂടി അതിനെ തിരിച്ചറിയണം. എന്നിട്ട് തുറന്നു വായിക്കുന്നു, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. അവനിൽ നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നു തുടർന്നുള്ള അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അല്ലെ. അവരിൽ ഈ ഭാഗത്ത് നോക്കാൻ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കുറവുകളും ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയും തമ്മിൽ വലിയൊരു ആവശ്യമുണ്ട്. വലിയൊരു വിടവുണ്ട്. ആ വിടവിനെ പറ്റി വളരെ ബോധമുള്ളവരായിരിക്കണം നമ്മൾ. ആ വിടവ് നികത്താൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പൂർണ്ണമായിട്ട് പറ്റത്തില്ലെങ്കിൽ പരിധി വരെയൊക്കെ. പക്ഷെ ഒരിക്കലും ചിന്തിക്കരുത് ആ വിടവൊക്കെ നികത്തി ഞാൻ ക്രിസ്തുവിന്റെ ഭാവിയിൽ അത് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഏറ്റവും വലിയ ആത്മീയ അധംപതനത്തിൽ എത്തിച്ചേരുന്നു. അവൻ നടന്നതുപോലെ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. എന്താണ് അവൻ നടന്നതുപോലെ നടന്ന അവന്റെ വഴികൾ എന്തായിരുന്നു? അവൻ നടക്കുന്ന വഴി നടക്കാന്ന് പറഞ്ഞ അർത്ഥം ഇപ്പം 10,000-70,000 രൂപ കൊടുത്ത് ജെറുസലേമിൽ കർത്താവ് പോയ വഴി കൂടെ ഒക്കെ നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇതിന് സായുജി പറയുന്നവരുണ്ട്, കർത്താവ് ഞങ്ങൾ ജെറുസലേമിൽ നിന്ന് പോയി. പലരുടെയൊക്കെ നാണയങ്ങൾ ജെറുസലേമിൽ എത്തുന്ന കാണിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് സ്വർഗരാജ്യത്തിന് അവകാശം ഇരുന്നൊന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഒന്നുമില്ല, നല്ലതാ തന്റെ മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ പോയത് കൊണ്ട് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് വളരുന്നുണ്ടെങ്കിൽ കാറ്റു. അവിടെ പോയത് കൊണ്ട് പിന്നെ ഹജ്ജിന് പോകുന്നവരെല്ലാം പിന്നെ അള്ളാഹുവിനെന്ന് പറഞ്ഞ യാതൊരു ഒന്നുമില്ല. അവർ നടന്നതുപോലെ നടക്കണം എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ അല്പമെങ്കിലൊക്കെ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ കർത്താവ് കർത്താവ് പറയേണ്ട കാര്യം നമുക്കൊക്കെ അറിയാം. അവന്റെ സ്നേഹം, അവന്റെ ത്യാഗം, അവന്റെ കരുതല്, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്ന അവസ്ഥ, ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ലാളിത്യം, ഏറ്റവും വലിയ താഴ്മ ഇല്ലേ. എന്റെ ഒത്തിരി അറിയാം, നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ചെയ്യാതെ അല്പബോധം ക്രിസ്തുവിന്റെ വഴിയിൽ കൂടെ നടക്കാതെ ഞാൻ സ്വയം മിടുക്കനാണ്, ബുദ്ധിയുള്ളവനാണ്, ഞാൻ വിശുദ്ധനാണെന്നൊക്കെ സ്വയം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ചിന്ത തന്നെ ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ അല്പമെങ്കിലും നമ്മൾ അവന്റെ വഴിയിൽ കൂടെ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ഇങ്ങനെയുള്ള ചിന്തയിൽ ഇതൊക്കെ ചെയ്യാതെ ഇങ്ങനെയുള്ള ചിന്തയിൽ ജീവിച്ചാൽ നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് ഒത്തിരി ഓപ്പോസിറ്റ് നമ്മൾ നടക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അവരുടെ ബോധ്യം ഉണ്ടാവണം. ഇങ്ങനെ ചിന്തിച്ചാൽ, ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ ഇച്ചിരി അനുതാപവും ഒക്കെ ഉണ്ടാവുമ്പോഴ് നമുക്കൊരു പക്ഷെ പുറത്തെങ്കിലും ആ വഴിയിൽ കൂടെ ഒക്കെ നടക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ സ്വയം എല്ലാം തന്നെ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ളത് നമ്മൾ എപ്പോഴും തിരികേണ്ട ഒരു കാര്യമാണ്. അവൻ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാണ്. നമ്മളിതൊക്കെ നമ്മുടെയൊക്കെ ഒരു വിളി ക്രിസ്തു നമ്മൾ വസിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവിനോടുള്ള ബന്ധം നടത്താനായിട്ട് ഒത്തിരി പൈശാചിക നിർണയങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിജീവിക്കാനൊക്കെ ഒരു പരിധി വരെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർത്താവിന്റെ പാതയിൽ നടക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സഭയുടെ ഒരു വലിയ നന്മ എന്ന് പറയുന്നത് നമ്മളൊക്കെ ക്രിസ്തുവിൽ നിന്നും അന്യമായി പോകാതിരിക്കാനായിട്ടാണ് ക്രിസ്തു ജീവിതത്തിൽ കാട്ടിയ ചില പാതകളിൽ കൂടിയൊക്കെ കയറിയിറങ്ങി പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഒരുക്കിത്തരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വർഗാരോഹണത്തിന്റെ നാൾ ഇന്ന് സ്വർഗാരോഹണത്തിന്റെ നാളായിരുന്നു അല്ലേ. നമ്മൾ ആ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കുർബാന സംബന്ധിച്ചുള്ള കാര്യമാണ് സംബന്ധിച്ചു. എന്തിനാണ് ചെയ്യുന്നത്? ക്രിസ്തു തന്റെ ജീവിതത്തിൽ കാട്ടിയ ഒരു മാർഗമാണ് സ്വർഗാരോഹണം. ആ വിശ്വാസം നമ്മൾ എടുത്തു പറയുകയാണ് ഈ ആരാധനയെ കൂടി. അതൊക്കെ നമ്മുടെ ക്രിസ്തുവിനെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്താനായിട്ട് സഭ ചെയ്തിരിക്കുന്ന ക്രമീകരണമാണ്. അങ്ങനെ ഓരോന്നും ദുഃഖവെള്ളി ആണെങ്കിലും അല്ലെങ്കിൽ ഈസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്മസ് ആണെങ്കിലും ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഓരോ വർഷവും ഈ ആരാധന കറികളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ ക്രിസ്തു നമ്മളെ ആക്രത്തിൽ കൾച്ചറുകൾ ചില കൾച്ചറുകൾ ആ കൾച്ചറിൽ നമ്മളെ ആക്കി തീർക്കുക. ഒരു ദിവസം അതിൽ കുടിക്കുന്ന നന്ദി പറയാനായിട്ട് എന്തിനാണെന്ന് അറിയാമോ? കൂടുതൽ ക്രിസ്തുവിനെ അറിയാനായിട്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കാലത്ത് ശുശ്രൂഷകളൊക്കെ വളരെ ഭക്തിയോടും ബഹുമാനത്തോടും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ ഇച്ചിറൊക്കെ ആ പാതയിൽ കൂടി പോകാൻ അല്പമൊക്കെ വിശുദ്ധരായിട്ട് ജീവിക്കാൻ കഴിയും. ഒരു ദിവസം ഇതിൽ നമുക്ക് ഓർക്കാൻ പറ്റില്ലേ, കർത്താവ് നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തു അല്ലെങ്കിൽ കർത്താവ് നമുക്ക് സ്വർഗാരോഹണം ചെയ്തു. അവനെ ഒന്ന് ഓർക്കാനും ആ ഒരു സ്നേഹത്തിൽ ഒരു ദിവസം ഇതിലേക്ക് ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒത്തിരിയൊക്കെ ആ പാതയിലുള്ള ഒരു 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 അടിസ്ഥാനമാണ് നമ്മുടെ എന്നുള്ളത് നമ്മൾ വിസ്തരിച്ചു പോകുന്നത് അതാണ് നമ്മുടെ പിടി. പക്ഷെ അങ്ങനെ ഒരു പെരുന്നാൾ നടത്തിയതുകൊണ്ട് മാത്രമല്ല, ആ പെരുന്നാൾ നടത്തുമ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വാംശീകരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളത് ഒരു പെരുന്നാളിൽ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വാധീനിക്കുകയാണ് ഒത്തിരി ഘടകങ്ങൾ. നമ്മൾ എവിടെയെങ്കിലും ക്രിസ്തുവിനോട് ചേരുകയാണ്, അപ്പം ആ നന്മകൾ നമ്മൾ അനുഭവിക്കാനുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ നടക്കുമ്പോൾ നടക്കേണ്ടതാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നു, പ്രിയമുള്ളവരെ പുതിയൊരു കൽപ്പനയല്ല ആദ്യ മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിൽ നിങ്ങളിൽ സത്യമായിരിക്കുന്നു, ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യം വെളിച്ചത്തിൽ ആ പ്രകാശിക്കുന്നു. ഇത് പുതിയ വെളിച്ചമല്ല, ഇത് ഈ ഏഴാം ഏഴ് എട്ട് വാക്യം എച്ചിൽ നിർത്തുന്നത് അവസാനത്തെ വാക്യത്തിലാണ്. ഏതാണ് പുതിയ ആ പുതിയ നിയമം? ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യം വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. നാം കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ഇരുളും വെളിച്ചമൊക്കെ എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യം അല്ലെ, യോഹന്നാന്റെ ലേഖന സുവിശേഷങ്ങളുടെ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്രിസ്തുവിനെ വെളിച്ചമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ലോകത്തിന് ഒന്നാകെ. വെളിച്ചം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ആത്മനിറവ ചൈതന്യമാണ്. ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ആത്മനിറവ കാണുന്നത്? ക്രിസ്തുവിനെ അറിയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ആ പാതിയിൽ കൂടിയൊക്കെ മുന്നേറുമ്പോഴാണ്. അപ്പൊ അവിടെ പറഞ്ഞു, ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. ക്രിസ്തുവിൽ നമ്മൾ ആയിത്തീരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവ് കാണിച്ച പാതിയിൽ കൂടിയൊക്കെ നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോൾ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇരുട്ട് നീങ്ങുകയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശം ഉദിക്കുകയും ചെയ്യുക. നമ്മുടെയൊക്കെ എത്ര പേരുടെ വ്യക്തി ജീവിതത്തില് ഈ പ്രകാശം ഉദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പ്രകാശിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പൗലോസ്ലീഗായുടെ പൗലോസ്ലീഗ തിമോത്തിയോസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ വിശ്വാസം എന്റെ വല്യമ്മയിലെ അമ്മയിലൊക്കെ ഉണ്ടായിരുന്നു, മുന്നിലുള്ള കൃപാവരെ ജ്വലിപ്പിക്കണം എന്നൊക്കെ പൗലോസ്ലീഗ പറയുന്നതിന്റെ അർത്ഥമല്ല, അത് ജ്വലിക്കുക എന്നുള്ള ഹൃദയത്തിൽ ഓരോ ദിവസവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ നിങ്ങൾ ജാതികളെ പോലെ ജലസ്പരം ജീവിതത് യാചിപ്പിൽ അന്വേഷിപ്പിൽ കണ്ടെത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു, ദുഷ്ടരായ മക്കള് മക്കളുടെ പിതാക്കന്മാര് ദുഷ്ടന്മാരായ പിതാക്കന്മാര് മക്കൾ ചോദിച്ചാല് കൊടുക്കുമെങ്കിൽ നല്ലവനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും നമ്മളോട് പറയുന്നില്ല. നമുക്കറിയാം അതിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അതിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടുകൾക്ക് നീങ്ങി നമ്മുടെ പ്രകാശമുള്ളവരായി തീരുന്നത്. നമ്മളിപ്പോഴും ചിന്തിക്കണം, നമ്മൾ നിരന്തരം പള്ളിയിൽ ആരാധിക്കുന്നവരാണ്, പക്ഷെ ഇത്രമാത്രം എന്തുമാത്രം ആരാധന നമ്മൾ പള്ളി നടത്തിയിട്ടുണ്ട്. ഞാൻ ചില മനസ്സിലേക്ക് കാണുമ്പോൾ, പ്രത്യേകിച്ച് ചില പ്രായമുള്ള മനസ്സിലേക്ക് കാണുമ്പോൾ ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എത്രയോ ക്രിസ്മസ് ആഘോഷിക്കും, എത്രയോ ദുഃഖവെള്ളിയായിട്ട് ആചരിക്കും, എത്രയോ ഉയർപ്പ് പെരുന്നാൾ ആചരിക്കും, എത്രയോ പെന്തിക്കോസ്റ്റ് ആചരിക്കും. എന്നിട്ട് വന്നാ ചില മനസ്സിൽ നിന്നും ഈ ആത്മാവ് പ്രകാശിക്കാത്തത്, അവരുടെ സംസാരവും അത് പള്ളി ചില മനസ്സിലൊക്കെ പള്ളി വരുന്നത് തന്നെ അവരെന്തെങ്കിലും സിനിമയുണ്ടെങ്കിൽ അത് വലുതാക്കി അടിയും പിടി ഉണ്ടാക്കി തരണം എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. എനിക്ക് അവരെ പറ്റി പലരും ഖേദം ഉണ്ടാവാറുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ കൂടിയൊക്കെ കയറി ഇറങ്ങിയിട്ടും അല്പം പോലും ക്രിസ്തു ചൈതന്യം അവരെ സ്വാധീനിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി ദുഃഖം തോന്നാറ്. പല മനുഷ്യരുടെയും സംസ്ഥാനത്തിൽ നിന്നും ഇടപഴകിയിൽ നിന്നും വളരെ സൗമ്യങ്ങളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ പണിയെത്തിക്കുന്ന ചില ആളുകളെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ എവിടെയൊക്കെയോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശക്തമായി ഇരുട്ട് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇരുട്ട് ശക്തമായിട്ട് ആഘോഷിക്കുന്നവരുടെ മനസ്സിലെ ഇങ്ങനെ പറ്റിയാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുട്ടാണോ പ്രകാശമാണോ വളരുന്നത് നമ്മൾ നമ്മൾ ചിന്തിക്കണം. ഏതൊരു മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശമാണ് വളരുന്നതെങ്കിൽ ആ പ്രകാശം ആദ്യം പ്രതിഫലിച്ച് കാണിക്കുന്നത് അവരുടെ മുഖത്താണ്. അപ്പൊ മുഖത്ത് പ്രതിഫലിക്കും, ഒന്നുമില്ലെന്ന ആ മുഖഭാഗം തന്നെ അറിയാം ഹൃദയത്തിൽ പ്രകാശമാണ് പറയാം. ഹൃദയത്തിൽ ഇരുട്ട് നിറച്ചുകൊണ്ട് മുഖത്ത് എത്ര പിന്നെ പെയിന്റടിച്ചാലും എത്ര നിറം പകർന്നാലും അവർക്കൊന്നും ഒരിക്കലും ചുമ്മാ പ്രകാശിക്കാനായിട്ട് കഴിയില്ല. ചുമ്മാ ഇങ്ങനെ ആ പള്ളിയിലും അല്ലെങ്കിൽ ഇവിടെ എല്ലാ ആളുകൾ കൂടുന്നിടത്തൊക്കെ ഓടി നടന്ന് ആകർഷിക്കപ്പെടാൻ പല വഴികൾ കണ്ടെത്താനായി തോന്നാറുള്ളൂ. പക്ഷെ ആരും ആകർഷിക്കാറില്ല. പക്ഷെ നമ്മളെ നമ്മളെ ആരെങ്കിലുമൊക്കെ ആകർഷിക്കണമെങ്കിൽ ആ ദൈവം ആകർഷിക്കണം. അതുകൊണ്ട് അവിടെ ഇതില് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിച്ചുണ്ടാവണം. എത്രയോ ഞാൻ ഒരു എത്രയോ വിരൂപമായിട്ട് ലോകം കണ്ട ആളുകളിലൊക്കെ എന്തുമാത്രം വെളിച്ചമുണ്ട്. മറുപടി ത്രിവേദിയുടെ ചിത്രമൊക്കെ നമ്മൾ കാണുമ്പോൾ മൗലവ ത്രിവേദിയെ ദേവി ചെന്നെന്ന് ഒരു കോളത്തിൽ സുന്ദരനായിട്ട് അവർ ചേരുന്നത്. പക്ഷെ മൗലവ ത്രിവേദി അത്ര മരുവൻ ത്രിവേദി അത്ര കൗതുകമുള്ളവണെന്ന് എല്ലാവരും പറഞ്ഞു ബാക്കിയുമായിട്ട്. പക്ഷെ മരുവത്തിനോട് അടുത്ത് നിൽക്കുമ്പോഴേ അടുത്ത് നിൽക്കുന്നവരൊക്കെ പ്രകാശിക്കുമായിരുന്നു. അവരുടെ ശരീരത്തെ പരുവത്തിനോട് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അടുത്ത് നിൽക്കുന്ന ആളുകളിലൊക്കെ എന്തോ ഒരു വെട്ടം കിട്ടുന്നതായിരുന്നു. അവരുടെ ഹൃദയത്തെ ആനന്ദിക്കുന്ന പറയുന്നത് കാരണം അത് ആ ഉള്ളിന്റെ ഉള്ളിലുള്ള ശൈലിയാണ്. പാമ്പാതിരിവിനെ പാമ്പാതിരിവിനെയൊക്കെ ഒരുപാട് ഒരുപാട് അത്ര ഇതാക്കുള്ള ആണെന്ന് എല്ലാവരും ബാക്കിയുമായിട്ട്. പക്ഷെ എത്രയോ നല്ല നല്ല ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ ആ ശരീരത്തും ഒക്കെ പ്രസരിക്കുന്ന ആ പ്രകാശ ആ വെളിച്ചത്തിന്റെ കിരണങ്ങളൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. അത് തിരുവേദിമാരെ ഒക്കെ നോക്കണ്ടാവുന്നു. നമ്മുടെ നാട്ടിലേക്ക് നല്ല ദൈവത്തെ വിളിക്കുന്ന മാതാപിതാക്കളെ നോക്കി ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാവുള്ളൂ എന്തുമാത്രം ശരിക്കും നോക്ക് പോയിട്ട് നല്ല നോക്ക് പോയിട്ട് പ്രാർത്ഥിച്ച് രസിച്ചോടെ ജീവിക്കുന്നു. ചില മനസ്സിന് നോക്ക് നോക്കുകയും ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഈ കപ്രദേശം കാണിക്കുന്നവരുണ്ട്. നമ്മൾ നോമ്പിന് മാത്രമേ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ശരീരം ഭക്ഷണം പിന്നെ നിയന്ത്രിക്കുകയും സഹോദരനെ അകത്ത് നിർത്തുകയും ചെയ്യുന്നതൊന്നും ആ സ്ഥിതിയുടെ ലക്ഷണമാണെന്നുള്ളത് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അതല്ല എല്ലാം ഒരുപോലെ കാത്തുസൂക്ഷിക്കത്തക്കോണം ആയിരിക്കണം നമ്മുടെ ശ്രദ്ധയും താല്പര്യവുമൊക്കെ. ഇവിടെ പറയുന്നത് ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചത്തിൽ ആ പ്രകാശിക്കുന്നു. ക്രിസ്തുവിന്റെ ആഗമനത്തെ പറ്റിയാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ വരവിനെ പറ്റിയാണ്. പക്ഷെ ആ പ്രകാശം ശരിയായ രീതിയിൽ സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം, അത് അവരിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചത്തിൽ ആ പ്രകാശിക്കുന്നു. ഇതൊക്കെ തുറന്ന് ഒമ്പതാം വാക്യത്തിൽ പറയുന്നു, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്തവൻ നിന്നോളം ഇരുട്ടിലിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പല മക്കളുടെ ധാരണ അവർ വെളിച്ചത്തിൽ ഇരിക്കുന്നതാണ്. നോക്കുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ട് വീട്ടില്. പ്രത്യേകിച്ച് ചില മക്കളുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് തൂൾ വെളിച്ചമാണ്. 100, 120, 150 വാട്ടിന്റെ ലൈറ്റ് ഒക്കെ ആയിട്ടായിരുന്നു. പക്ഷെ അത മുഴുവൻ പിന്നെ ഇരുട്ടിരിക്കുക. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നത് ഇന്നോളം ഇരുട്ടിലിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ള വെളിച്ചം പ്രതിഫലിക്കുന്ന അവിടെയാണ് അല്ലെ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിൽ മുഖത്ത് പ്രതിഫലിക്കും, അയാളുടെ വാക്കിൽ പ്രതിഫലിക്കും, അയാളുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കും. അപ്പൊ നാവിൽ കൂടി കരകളിൽ കൂടി ഒക്കെയാണ് ആ വെളിച്ചം ഒഴുകുന്നത്, ആ വെളിച്ചം ഒഴുകുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ പലരുടെ ഒന്നും നാവിൽ കൂടിയും കരകളിൽ കൂടിയും ഒന്നും ഒഴുകുന്നത് വെളിച്ചമല്ല, ഇരുട്ടാണ്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളും ഇരുട്ടാകുന്നു, നമ്മൾക്ക് ചുറ്റുപാടും ഇരുട്ടാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ചുറ്റുവട്ടം നമ്മുടെ എത്രയോ ദേവാലയങ്ങൾ ഇരുട്ടായിക്കൊണ്ടിരിക്കുക, എത്രയോ ഇല്ല കുറച്ചൊക്കെ എല്ലാമൊന്നും ഇല്ല. നമ്മുടെ ചില ദേവാലയങ്ങൾ ഇരുട്ടാക്കാൻ അത് ഇരുട്ടാക്കുന്നതുപോലെ ദൈവത്തിന്റെ ദേവാലയം ദൈവം തന്നെ ഒഴിവാക്കും സത്യമാകും. പക്ഷെ കുറച്ച് കുറച്ച് നിമിഷം വരുന്നത് കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും ഇരുട്ടാക്കുന്നവരുണ്ട്. ഓരോന്നേക്ക് സ്ഥാനമോഹങ്ങൾക്കും പണത്തിന്റെ മുങ്കിലും മറ്റുള്ളവരോടുള്ള വാശി തീർക്കാനും ഒക്കെ എത്രയോ മനസ്സിൽ ഇരുട്ടാക്കുന്നു നിൽക്കുന്നതൊക്കെ. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അവർ ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഇരുട്ടാക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ താമസിച്ചാൽ പ്രകാശമുള്ളതായി തീരും. പക്ഷെ ഇരുട്ടാക്കുന്നവരുടെ ഹൃദയവും അവരുടെ വീടും എന്നും അന്ധകാരത്തിൽ തന്നെ ഇറങ്ങി പോകുന്നത്. തലമുറയോ തലമുറകളോളം ആ അന്ധകാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ചില മറ്റൊരു ജീവിതത്തിൽ കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും അവകാശപ്പെടുത്തരുത് ഞാൻ വെളിച്ചത്തിലിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ വെളിച്ചം തേടിയുള്ള നമ്മൾ ഒരിക്കലും പറയരുത് ഞാൻ വെളിച്ചത്തിലാണ്. പക്ഷെ വെളിച്ചം തേടിയുള്ള അന്വേഷണമായിരിക്കണം നമ്മുടെ ഈ ക്ലാസ്സുകളും നമ്മുടെ ഈ കൂട്ടായ സ്ഥലങ്ങളും ഒക്കെ അതായിരിക്കണം. ഈ യോഗനാശ്ലീഷണം നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതും ശക്തമായിട്ട് നമ്മളെ കേന്ദ്രീകരിക്കുന്നതും ഒക്കെ ഈ ഒരു സ്വാധീനത്തിന്റെ തലങ്ങൾക്ക് വേണ്ടിയാണ്. സഹോദരനെ അതിന് ഏറ്റവും ഒരു ഉപാധിയായിരുന്നു സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു. പത്താമത്തെ വാക്യത്തിൽ സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു. അപ്പം വെളിച്ചത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞ എന്താ? സഹോദരനോടുള്ള സ്നേഹമാണ്. സഹോദരൻ എന്ന് പറഞ്ഞാല് ഒരമ്മ വെച്ച സഹോദരനെ പറ്റി അല്ല ഇവിടെ പറയുന്നത് കേട്ടോ. ഈ കർത്താവിന്റെ തിരിച്ചടിയിലെ പങ്കുവെച്ചിരുന്ന എല്ലാ വ്യക്തികളും മാമോദിസം മുങ്ങിയ എല്ലാ വ്യക്തികളും ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അവരോടുള്ള അവരുടെ സ്നേഹവും കടപ്പാടുമാണ് നമ്മളിൽ വെളിച്ചമുണ്ടോ ഇരുളുണ്ടോ എന്ന് പറയുന്നത്. നമ്മുടെ ഒറ്റ സഹോദരനെ സ്നേഹിക്കുന്നത് വെളിച്ചത്തിൽ നടക്കുന്നു. ഇടർച്ചയ്ക്ക് അവരിൽ കാരണമില്ല. അവരൊരിക്കലും ഇടർച്ച ഉണ്ടാവത്തില്ല. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹം മാത്രമേ ഉള്ളൂ. സഹോദരങ്ങൾ എല്ലാവരോടും ഒരുപോലെ സ്നേഹിക്കേണ്ട കൊണ്ടാണ്. സഹോദരനെ പഴയ്ക്കുന്നവനോ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകൾ കരുടാക്കുവാൻ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. സഹോദരനെ പഴയ്ക്കുന്നവൻ അവൻ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. അപ്പം അവൻ സഹോദരനെ പഴയ്ക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരുട്ട് കയറുകയാണ്. ആ ഇരുട്ട് വർദ്ധിക്കുക എന്നെ ശ്രദ്ധ ചെയ്യുന്നു. അവസാനം അവർ തന്നെ അറിയത്തില്ല അവരെവിടേക്കാണ് പോകുന്നുള്ളത്. നാം അറിയാതെ ഫറവോന്റെ ഹൃദയം കഠിനമായി എന്നൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണല്ലേ. നാം അറിയാതെ നമ്മളൊക്കെ എവിടേക്കാണ് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ചില ഇരുട്ടുകള്. നമുക്കറിയാം ചില മനസ്സിലൊക്കെ അതി ഭീകരമായ പാപം ചെയ്യും. പാപത്തിൽ ഭീകരമായ പാപം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതല്ല. ജീവിതത്തിൽ ചെയ്യുന്ന ചില ചെറിയ പാപങ്ങളൊക്കെ അവരെ കൊണ്ടെത്തിക്കുന്നത് വൻ പാപങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ഇടർച്ച വരുമ്പോൾ തന്നെ അതിനെ കൂത്തെടുത്ത് കളയെന്ന് പറയുന്നത്. ചെറിയ മുളയിലെ നിന്നോ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു വാർത്തയാണ് പത്രത്തിൽ. ഒരു സ്ത്രീ 8 മാസമുള്ള കുഞ്ഞിനെ ടാങ്കില് മുക്കിക്കൊണ്ടു. അമ്മ കുഞ്ഞിനെ മുക്കിക്കൊണ്ടു മുക്കിക്കൊന്നിട്ട് അമ്മ സാമുകുമാറിനോട് 2 സ്നേഹിതരോടെ പോകാനായിട്ട് അവരെ പോലീസ് പിടിച്ചു കേരളത്തില. സത്യം പറഞ്ഞാല് എന്താണ് നമ്മുടെ ഈ ലോകത്തിലൊക്കെ ഈ പിന്നെ സ്വന്തം അമ്മ ഇവിടെ എങ്ങനെയുണ്ടായിരുന്നായിക്കോട്ടെ, ഒരു ഒരു ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു കുഞ്ഞല്ലേ, അതിനേറ്റവും വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ മുക്കിക്കൊണ്ടുക എന്ന് പറഞ്ഞാല് എന്തൊരു ഭീകരതയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അല്ലെ. അത്രമാത്രം ഉദ്ദേശത്തിലൊക്കെ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ വിധിക്കണ്ട. എങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കിട്ടുമ്പോഴും നമുക്ക് നമ്മളെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് വാസ്തവത്തിൽ എവിടെയാണ് ഇതിന്റെയൊക്കെ ആരംഭം? ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ആദ്യം രൂപത്തിൽ വരുന്ന ചെറിയ ഇരുട്ടുകളാണ്, ചെറിയ അന്ധകാരങ്ങളാണ്. ആ ചെറിയ ഇരുട്ടിനെ മാറ്റി ചെറിയ ചെറിയ വെളിച്ച ഹൃദയത്തിൽ പകർന്നു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ ഇരുട്ടിലേക്ക് നമ്മൾ തള്ളപ്പെട്ടു പോകുന്നുള്ളതാണ്. നമ്മൾ ഓർക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് കൊച്ചു കൊച്ചു ഇരുട്ടുകളാണ് നമ്മളെ വലിയ അന്ധകാരത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ കുമ്പസാരവും ഏറ്റുപറച്ചിലും നമ്മുടെ ഏറ്റവും വലിയ കുത്തുകൂട്ടുകളിൽ ഒന്നല്ലേ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ശുഭകോണം അല്ലേ, പരസ്പരം ലഭ്യമാക്കുന്ന കുത്തുഭൂഷകളുടെ ആ കുത്തുഭൂഷയൊക്കെ നമ്മൾ എത്രയാ പ്രാധാന്യത്തോടെ. എനിക്കറിയാം പള്ളിയിലൊക്കെ ആളുകളൊക്കെ കൂടുമ്പോഴ് വർഷങ്ങളായിട്ട് ഈ കുത്തുഭൂഷകളൊക്കെ കൂടുന്നുണ്ട്. പക്ഷെ മനസ്സിൽ വെച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന പകകൾ എത്രയോ കാലം നീണ്ടു നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ഓർക്കേണ്ടതാണ്. നമ്മൾ എവിടെയേറ്റവും നമ്മൾ വിചാരിക്കും സ്വന്തം സഹോദരനോടും വർഷങ്ങളായിട്ട് മിണ്ടാത്ത ആളുകളുണ്ട്, ഒരുപാടുകളും കൃത്യമായിട്ട് ചെയ്യാതെ പക്കെ എല്ലായിടത്തിലും ഒരുപാടുള്ളു. കുർബാനയെ കൊള്ളും. എനിക്ക് കൈമുസാമ്പാടിന്റെ സ്തോത്രം പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഈ സ്തോത്രം കൈമുസം കുലുങ്ങിയത് വലിയതോട് ആ സ്തോത്രം, ആ സ്തോത്രം പറഞ്ഞാൽ എത്രയോ നല്ല സ്വന്തം സഹോദരനോട് വർഷങ്ങളായിട്ടുള്ള സാധാരണ മാറ്റി നിർത്തി സ്വന്തം സഹോദരനോട് കൂടെ പറഞ്ഞ സഹോദരനോട് ഒന്ന് മിണ്ടിയാൽ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, പള്ളിയിൽ വരുന്ന ആരോഗ്യം ആയിക്കോട്ടെ അല്ലെ. എന്റെ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പള്ളിയിൽ ഉയർപ്പ് ക്രിസ്തുമസിന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അധികാരി ജി നിങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്തുമസിന്റെ ശുശ്രൂഷയുടെ കഴിഞ്ഞ് സമാധാനം കൊടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമുള്ളവർക്കുള്ള സമാധാനം കൊടുക്കേണ്ടത്, അത് നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ വിദ്വേഷമുള്ളവർക്കൊന്ന് സമാധാനം കൊടുക്കുക പറഞ്ഞു. വിദ്വേഷമുള്ളവരുടെ അത് കഴിഞ്ഞപ്പോൾ പലരും കൈ കൊടുത്തില്ല. കാരണം അന്നേരമാണല്ലോ മനസ്സിലാകുന്നത് വീടിന്റെ പണ്ട് പണക്കം ഉണ്ടാകുന്നുള്ളത്, ഞാൻ അത്രയും ചിന്തിച്ചില്ല. അപ്പം ഉള്ളക്കാൻ അറിയുന്നത് നല്ലതായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ കൈ കൊടുക്കും, ഇഷ്ടമുള്ളവർക്ക് ഹൃദയം പങ്ക് കൊടുക്കും. പക്ഷെ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ ഇപ്പോഴും അകറ്റി നിർത്തിയിരുന്നത് എത്രയോ കുർബാന കൊടുത്തിട്ട് നമ്മൾ അവർക്ക് എത്ര അകറ്റി നിർത്തുക. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം വരുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എവിടെയൊക്കെയോ നമ്മുടെ പല സുഹൃത്തുക്കളും അർത്ഥമില്ലാതായി പോകുന്നു. സഹോദരനെ പാലിക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ കറക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവരുടെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമം നിങ്ങൾക്ക് പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ ആ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. രണ്ടാമത്തെ ഞാനോട് വെച്ച് നിർത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ശേഷം 2-3 കാര്യങ്ങൾ പൗലോസ് യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തോടെ നമ്മളെ വിളിക്കുന്ന കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അവരൊരു പിതാവിന്റെ സ്നേഹമുണ്ട്. ഇന്നും ആ ബന്ധം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ സ്നേഹിക്കുകയും മനസ്സിലേക്ക് ചെയ്യും. അവർ നമ്മളെ കാണിച്ചു സ്നേഹം നമ്മളിൽ നിന്ന് നിലനിൽക്കണം. അതുപോലെ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ എപ്പോഴും ദൈവസന്നിധിയിലുണ്ട്. ജീവിതത്തിൽ കുറവുകളുണ്ടായാലും നിരാകരണം ആവശ്യമൊന്നുമില്ല. നമ്മള് ദൈവ നമുക്ക് വേണ്ടി കാര്യസ്ഥനും മധ്യസ്ഥനും ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥർപ്പിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ഉപാകെ അനുതാപത്തോടെ അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തതുപോലെ ആ പശ്ചാത്താപത്തോടുകൂടി അവന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം ഒരു മനസ്സ് കാണിച്ചാൽ മതി. പക്ഷെ ഇപ്പോഴും പാപം ചെയ്ത് ക്രിസ്തു നമ്മളെ രക്ഷിക്കും എന്നുള്ള ചിന്ത വെച്ചു പുലർത്തുന്ന അസംബന്ധമാണുള്ള കാര്യങ്ങൾ നമ്മൾ വാസ്തരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. നമ്മളൊരിക്കലും അവനെ അറിഞ്ഞു എന്ന് പറയാൻ ഇടവരരുത്. കാരണം അവനെ അറിഞ്ഞു എന്ന് പറയാൻ തക്കവണ്ണമുള്ള ആത്മീയ വെളിച്ചമോ ജീവിതമൊന്നും നമുക്കില്ല. നമുക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ദൈവം തന്നതാണ്. പക്ഷെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ആ അറിവിൽ വളരുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും ശരി. അല്ലാതെ ആത്മീയ അഹങ്കാരമല്ല നമ്മളിൽ ഉണ്ടാവേണ്ടതുള്ളതാണ് കാര്യം. അവനെ അറിഞ്ഞിരിക്കും എന്ന് പറയുകയും തിന്മ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ പരിപൂർണമായി കള്ളനാകുന്നു എന്നാണ് വ്യക്തമായിട്ട് യോഹന്നാസിലേക്ക് നമ്മളെ ആവർത്തിക്കുന്നത്. നാം അവനിരിച്ച് എപ്പോഴും അവൻ നടക്കേണ്ടതോ നമ്മൾ നടക്കേണ്ടതാകുന്നു അവൻ കാണിച്ച പാതയിൽ കൂടിയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ഇരുട്ടുണ്ടാവാതെ നമ്മുടെ വെളിച്ചമുള്ളവരായിരിക്കണം. സഹോദരനോടുള്ള സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിച്ചത്. ദൈവം ഏവരെയും കാട്ടി അനുഗ്രഹിക്കുവാനാണ്. എന്തൊരു അനുഭവമുണ്ടോ ദിദി, പ്രത്യേകിച്ച് പറയാനുണ്ടോ?
അച്ഛാ, ഇന്നത്തെ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. അച്ഛന് വളരെയധികം നന്ദി. നമ്മുടെ എല്ലാം കണ്ണിലെ മനസ്സിലെ കുറ്റൊക്കെ മാറുവാനും നമുക്ക് കൂടുതലായിട്ട് വെളിച്ചം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് വളരെയധികം എൻജോയ് ചെയ്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നാളെ നമുക്ക് ഫിസിയോളജിന്റെ ക്ലാസ് ആയിരിക്കും. അന്നമേൻ പാസ്റ്ററിന്റെ അടുത്ത 7-ാം അധ്യായം തുടങ്ങുന്നതായിരിക്കും. May 29 ഒരു ഫ്രൈഡേ ആണ്. അന്ന് തിരുമേനി ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒന്നുകൂടി ഇമേജ് ചെയ്യാം. May 29 ഫ്രൈഡേക്ക് തിരുമേനിയുടെ ക്ലാസ് ആയിരിക്കും. അത്രേ ഉള്ളു സാർ. താങ്ക് യു വെരി മച്ച്.
ഒരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് ഓർപ്പിക്കാനുള്ള ഞാൻ പറയാൻ മറന്നുപോയി. ഓർപ്പിടുന്നതിന് മുമ്പേ നമുക്കറിയാം നമ്മുടെ പെന്തിക്കോസ്തിക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. വളരെ പ്രാധാന്യമേറിയ ദിവസങ്ങളാണ് സ്വർഗാരോഹണം മുതൽ കാത്തിരിക്കുന്ന ദിവസങ്ങളൊക്കെ. നമ്മുടെ സഭ ഏറ്റവും സാമാന്യ ദിവസം, പ്രത്യേകിച്ച് നമ്മൾ കല്യാണം മറ്റ് ആവശ്യങ്ങളൊന്നും നടത്തത്തില്ല. പിന്നെ നോമ്പ് നമ്മൾ നോക്കുന്നുള്ളതുകൊണ്ട് പക്ഷേ നോക്കിയാൽ സന്തോഷമുള്ളൂ. അതേ കൂടെ നല്ലതാണ്. പരിശുദ്ധാത്മാവിന്റെ അവർക്ക് നമ്മളിലൊക്കെ ദൈവാത്മാവ് ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും നമ്മളെ നവ ഹൈദ്യങ്ങളോട് ആശുപത്രിയാണ് നമ്മൾ ഈ ശുശ്രൂഷയില്. അതുകൊണ്ട് എല്ലാവരും പെന്തിക്കോസ്ത് ദിവസങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ഒരുങ്ങണം. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അടുത്താഴ്ചയാണ് ഈ വരുന്നത്, അങ്ങനെ ഞായറാഴ്ചയാണ്. എങ്കിലും നേരത്തെ തന്നെ ആ ഒരു ഒരുക്കത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ദൈവം ചെയ്യട്ടെ. താങ്ക് യു.